സകലതും ഉപദേശിച്ചു തന്ന് നമ്മെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിച്ചുകൊണ്ട്, വിലപ്പെട്ടതെന്ത് അഥവാ നമ്മുടെ ജീവിതത്തെ വിലയുള്ളതാക്കി തീർക്കുന്നത് എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 104:10-11 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ഉറവുകളെ താഴ്വരയിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു, അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. ഒരിക്കൽ ഒരു പട്ടാള മേധാവി തൻ്റെ സൈനികരോടൊപ്പം കഴിച്ചുകൂട്ടിയ സമയം അവരെ പ്രോത്സാഹിപ്പിക്കുവാനായി ഒരു പട്ടാളക്കാരനോട് തിരക്കി, താങ്കളുടെ വിലപ്പെട്ട സമ്പാദ്യം എന്താണെന്ന്. തൻ്റെ തോക്ക് കാണിച്ചിട്ട് അതാണ് തനിക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് ആ പട്ടാളക്കാരൻ മറുപടി പറഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, പട്ടാള മേധാവി പറഞ്ഞു, സഹോദര, നിനക്ക് തെറ്റി. ഈ തോക്ക് നിന്റെ ജീവനെ സംരക്ഷിക്കുമെന്നത് ശരി, എന്നാൽ നിന്റെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മുടെ ജീവനെ വിലയുള്ളതാക്കുന്നത് നമ്മിൽ എന്തുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മുടെ ജീവനെ വിലയുള്ളതാക്കുന്നത് നമ്മിൽ എന്തുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ദൈവം നമ്മിലേക്ക് പകർന്നു തരുന്ന ദൈവത്തിൻ്റെ അംശമായ ആത്മാവാണ് നമ്മെ വിലയുള്ളവരാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പണമോ ഡിഗ്രിയോ ഒന്നുമല്ല നമ്മെ വിലയുള്ളവരാക്കി തീർക്കുന്നത്. എന്നേക്കും നമ്മെ ഉപദേശിച്ച് നടത്തുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം പ്രാപ്യമാക്കണമെന്ന് ഒരു ലക്ഷ്യബോധം അഥവാ ദർശനം നമുക്കുണ്ടാകണം. ഏത് പ്രായത്തിലും ദർശനം നമ്മെ തേടിയെത്തും. 17 ജോസഫിന് ദർശനം ലഭിച്ചപ്പോൾ മോശയ്ക്ക് 80 ലഭിച്ചത്. ദൈവം തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രായമോ പൊക്കമോ സൗന്ദര്യമോ ഒന്നും വിഷയമല്ല. ദർശനം ഏറ്റെടുക്കുവാനുള്ള മനസ്സ്, വിശ്വാസം, ലഭിക്കും വരെ കാത്തിരിക്കുവാനുള്ള മനസാന്നിധ്യം, ഇവ മാത്രം മതി. യഹോവ മനുഷ്യൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഉദാഹരണമായി ഹന്നയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹന്ന ദൈവത്തോട് അപേക്ഷിച്ചത് 4 കാര്യങ്ങളാണ്. പ്രതിയോഗി അവളെ വ്യസനിപ്പിച്ചപ്പോൾ, യഹോവ അവളുടെ ഗർഭം അടച്ചതിനാണ് പ്രതിയോഗി അവളെ വ്യസനിപ്പിച്ചത്. എന്നാൽ ദൈവത്തിനായി, ദൈവസന്നിധിയിൽ അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആദ്യം നാം വായിച്ചതുപോലെ അവൾ താഴ്വരയിലെത്തി. ദൈവം അവൾക്കൊരു ദർശനം നൽകി. ആ ദർശനത്തിന് കാരണം അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച 4 കാര്യങ്ങളാണ്. അടിയന്റെ സങ്കടം നോക്കണം, അടിയനെ ഓർക്കണം, അടിയനെ മറക്കരുത്, 4 അടിയന് ഒരു പുരുഷ പ്രജയെ ദാനമായി തരണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവളെ കണ്ട പുരോഹിതൻ വിചാരിച്ചത് വീഞ്ഞു കുടിച്ച് ലഹരിയുള്ളവളായ സ്ത്രീയാണ് അവളെന്നാണ്. എന്നാൽ അവൾക്ക് ലഭിച്ച ദർശനം അവളുടെ ഉള്ളിൽ സന്തോഷം നൽകി. എഴുന്നേറ്റ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റവളുടെ മുഖം പിന്നെ വാടിയില്ല. അതാണ് ദർശനത്തോടുള്ള വിശ്വാസം. ദർശനത്തോടുള്ള വിശ്വാസം അല്ലെങ്കിൽ ദർശനം ഏറ്റെടുക്കുവാനുള്ള ധൈര്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഭാവിയെപ്പറ്റി പല കാഴ്ചപ്പാടുകളുമുണ്ട്. ഭൗമിക നന്മകളെ സ്വപ്നം കാണുകയും ചെയ്യുന്നു. അത് നല്ലത് തന്നെ. എന്നാൽ ജീവിതത്തിലെ വിലപ്പെട്ടതെന്ന് കരുതി എന്തു നേടിയാലും പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കിയാൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി തീരുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദൈവികമാക്കുവാൻ ജോസഫ് എന്ന 17-കാരനെ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ആദ്യവും 5-ാം വാക്യം ആദ്യവും നോക്കിയാൽ ജോസഫിന് 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവന് അപ്പന്റെ സ്നേഹമുണ്ടായിരുന്നു. അപ്പന്റെ സ്നേഹം അവന് ലഭിച്ചപ്പോൾ അവന്റെ സഹോദരങ്ങൾ അവനെ വെറുത്തു. അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം മൂലം അവന്റെ സഹോദരന്മാർ അവനെ ഏറ്റവും വെറുത്തു. വയലിൽ തങ്ങളായിരുന്നപ്പോൾ തൻ്റെ കറ്റയെ സഹോദരന്മാരുടെ കറ്റകൾ ചുറ്റും നിന്ന് നമസ്കരിക്കുന്നതും സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നതുമായുള്ള ഒരു സ്വപ്നം അവൻ കണ്ടു. ദൈവത്തോടൊപ്പം ദർശനത്തിൻ്റെ താഴ്വരയിൽ സമയം ചിലവഴിക്കുന്നവർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യമുണ്ടാകുകയുള്ളൂ. ഈ യുവാവിന് ലഭിച്ചതുപോലെ അപ്പന്റെ സ്നേഹം നമുക്ക് ലഭിക്കുമോ? അവനൊരു സ്വപ്നമുണ്ടായിരുന്നതുപോലെ നമ്മിലും ഒരു സ്വപ്നമുണ്ടാകുമോ? അപ്പനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ആ സ്വപ്നം ലഭിക്കുകയുള്ളൂ. അപ്പനെ സ്നേഹിക്കുന്നവനെ അപ്പൻ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്നവന് ഒരു സ്വപ്നവും ഉണ്ടായിരിക്കും. നാം ആദ്യം വായിച്ചത് അവൻ ഉറവകളെ താഴ്വരയിലേക്കൊഴുക്കുന്നു. അതപ്പനെ സ്നേഹിച്ച് താഴ്വരയിൽ എത്തുന്നവർക്ക് മാത്രമുള്ളതാണ്. ദൈവത്തോടൊപ്പം താഴ്വരയിൽ സമയം ചെലവഴിക്കുവാൻ നാം എപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ചിലവഴിക്കുന്നുണ്ടോ? ആ പതിവില്ല എങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കും എന്നൊരു തീരുമാനമെടുക്കുക. നമ്മെക്കുറിച്ച് നാം തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. സ്വപ്നമുള്ളവനെ ദൈവാത്മാവ് കൂടെയിരുന്ന് അനുഗ്രഹിക്കും. എന്നാൽ ശത്രു ദർശനമുള്ളവനെ ഉപദ്രവിക്കും. ജോസഫിന്റെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ് അപ്പൻ നൽകിയ അങ്കി ചോരയിൽ മുക്കി അവനെ ദുഷ്ടമൃഗം കൊന്നു എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് വചനം പറയുന്നു. മൃഗത്തേക്കാൾ ദുഷ്ടത ഈ സഹോദരന്മാർക്കുണ്ടായിരുന്നു. ഈ ദുഷ്ടന്മാർ വിചാരിച്ചാൽ അവന്റെ സ്വപ്നത്തെ തകർക്കുവാൻ കഴിയില്ല. കാരണം ഹബക്കൂക്ക് പ്രവചനത്തിന്റെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദർശനം നടക്കും നിശ്ചയമെന്ന്. ദർശനങ്ങൾ ചിലത് വേഗത്തിൽ നടക്കും, ചിലത് താമസിക്കും. ഹന്നയുടെ കാര്യം നാം നേരത്തെ പറഞ്ഞതുപോലെ ഹന്ന പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് കാണാം. എന്നാൽ ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ഹന്നയെ ഓർത്ത ദൈവം അവളുടെ സ്വപ്നത്തെ സഫലമാക്കി കൊടുത്തു. അവൾക്കൊരു മകനെ ലഭിച്ചു. എന്നാൽ ജോസഫിന്റെ സ്വപ്നം സഫലമാകുവാൻ 13 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഈ 13 വർഷവും ആ സ്വപ്നം നടക്കുമെന്നുള്ള പരിപൂർണ നിശ്ചയത്തോടെ ഒരു പ്രതികൂലത്തിലും പരാതിയോ പരിഭവവുമില്ലാതെ ആ സ്വപ്നത്തിന്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. അവന്റെ ജീവിത വിശുദ്ധിയാണ് അവനെ ആ 13 വർഷം ദൈവസന്നിധിയിൽ നിലനിർത്തിയത്. വിശ്വാസത്തോടെ കാത്തിരുന്നവന് ദൈവം അത് നൽകി. നിത്യതയാണ് നമ്മുടെ സ്വപ്നം. ആ യാത്ര മുടക്കുന്ന പലതും ഈ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പഠന കാലയളവിലും ഔദ്യോഗിക ജീവിതത്തിലും നിങ്ങളെ ദർശനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നവർ ഉള്ളതാണെന്ന് മറക്കരുത്. ദർശനമുള്ളവരെ നശിപ്പിക്കുന്ന പ്രബലരായ ഹാമാന്മാർ ഇന്നും ക്രൈസ്തവ ലോകത്ത് ധാരാളമുണ്ട്. എസ്തറിനെ പോലെ ഭയമില്ലാതെ ഇവരെ നാം നേരിടണം. എന്താണതിന് എസ്തർ നിർദ്ദേശിച്ച ഉപദേശം? നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. വിലയേറിയ സമ്പത്തായ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ദർശനമില്ലാത്തവൻ ജീവിത നന്മയെ നോക്കി അവന്റെ കഴിവ് മൂലം ലഭിച്ചു എന്ന് കരുതും. അവൻ അമിതമായി സന്തോഷിക്കും. ദൈവം അവന് നന്നാകാൻ സമയം കൊടുക്കും. എന്നാൽ ആ സമയം കഴിയുമ്പോൾ ദൈവം അവനെ പറിച്ചു കളയും. എന്നാൽ ദർശനമുള്ളവർ സകലത്തിനും സർവമഹത്വവും ദൈവത്തിന് നൽകുന്നു. ഇങ്ങനെയുള്ളവരെ ദൈവം മാനിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ജോസഫും മോർദെഖായിയും. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങൾക്കകത്ത് ഫറവൻ മുദ്രമോതിരമൂരി ജോസഫിൻ്റെ വിരലിലിട്ടു എന്നും നേർമയുള്ള വസ്ത്രം ധരിച്ച് ഒരു സ്വർണ സരപ്പളിയും കഴുത്തിലിട്ട് രണ്ടാം രഥത്തിലിരുത്തി മുട്ടുകുത്തുവീനെന്ന് വിളിച്ചു പറഞ്ഞു ബഹുമാനിച്ചതായി നാം കാണുന്നു. അതുപോലെ തന്നെ എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് മോർദെഖായിയെ മാനിച്ചത് 6-ാം വാക്യം മുതൽ ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം നൽകണമെന്ന് പറയിച്ചു. അതാണ് തമ്പുരാന്റെ ശക്തി. അപ്രകാരം ഹാമാനെ കൊണ്ട് പറയിപ്പിക്കുക മാത്രമല്ല, അത് നടപ്പാക്കുകയും ചെയ്തു. രാജകീയ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് കയറ്റി രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക്, ദർശനമുള്ള ഒരു വ്യക്തിക്ക്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അളവുകൂടാതെ ലഭിക്കും. അവൻ്റെ സ്വപ്നം സഫലമാകുകയും ചെയ്യും. എന്നാൽ ഹാമാനും കുടുംബത്തിന് ലഭിച്ച അന്ത്യം എന്ത്? അത് പരിതാപകരമായിരുന്നു. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഭീതി നമ്മുടെ സ്വർഗീയ ദർശനത്തെ നഷ്ടമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദർശനം ജീവിക്കുന്നവർക്കുള്ളതാണ്. ഏലിയാവ് ഇസബേലിനെ ഭയന്ന് തനിക്ക് മരിച്ചാൽ മതി എന്നാഗ്രഹിച്ചു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവനെ അങ്ങനെ മരണത്തിന് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവന് നഷ്ടപ്പെട്ട ദർശനം സ്വർഗം അവന് മടക്കി നൽകുന്നു. നാം എങ്ങനെയുള്ളവർ? നമ്മൾക്കൊരു സ്വപ്നമുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യും. ഈ ലോകത്തിലെ പ്രതികൂലങ്ങളെ ജയിപ്പാൻ ദൈവം എനിക്ക് ശക്തി തരും. നിത്യത എൻ്റെ അവകാശമായി ദൈവം എനിക്ക് തരും എന്നുള്ള പരിപൂർണ വിശ്വാസം, ആ സ്വപ്നം നിങ്ങൾക്കുണ്ടോ? ഭയം മൂലം, നിരാശ മൂലം ദർശനം നഷ്ടമാക്കിയവരാണെങ്കിൽ ഇന്ന് ആ ഭയവും നിരാശയും ഉപേക്ഷിച്ചിട്ട് എസ്തറിനെ പോലെ ധൈര്യത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ദുഷ്ടനെ നശിപ്പിക്കുവാൻ, ദുഷ്ടന്റെ തന്ത്രങ്ങളെ നശിപ്പിക്കുവാൻ, ശത്രുവിനോട് പോരാടുവാനുള്ള ഏക ആയുധം ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എങ്കിൽ വീണ്ടും നമുക്ക് നാനാ തുറകളിലും ഇന്ധനമാക്കീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകും. അതുകൊണ്ട് ഭയപ്പെടാതെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതിനെ കരസ്ഥമാക്കുവാൻ ദൈവത്തോട് യാചിക്കുക. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ദാനമായി തരുമെന്ന് വാക്കു പറഞ്ഞ കർത്താവ്, നമ്മോട് കൂടെ ഇരിപ്പാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്ന ദൈവം, നാം വിശുദ്ധരാണെങ്കിൽ, ആത്മാവ് വസിക്കുന്ന മന്ദിരം അശുദ്ധമാക്കാതെ സൂക്ഷിച്ചാൽ, ഈ ശരീരത്തെ നിയന്ത്രിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി തരും. ആ കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവിന് ആധാരമായ സ്വർഗീയ ദർശനം ഞങ്ങൾക്ക് തന്ന ദൈവമേ, നല്ല കാഴ്ചപ്പാടുള്ളവരായി മര്യാദ നഷ്ടമാക്കാതെ ജീവിപ്പാൻ ഞങ്ങളെ നിന്റെ കൃപയിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം സ്വീകരിച്ച് നല്ല വഴിയിൽ യാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മലകളുടെ ഇടയിൽ കൂടി ഒഴുകി വന്ന് താഴ്വരകളിൽ വന്ന് സകലത്തിനും ദാഹം തീർക്കുന്ന ആ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കുടിപ്പാൻ തക്കവണ്ണം ദർശനത്തിൻ്റെ താഴ്വരയിലെത്തി പരിശുദ്ധാത്മാവെ അങ്ങയിൽ സന്തോഷിപ്പാൻ, അങ്ങയെ ഞങ്ങളുടെ ഉള്ളിൽ സ്വീകരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് കൂടെ വസിക്കുന്നതിനായി സ്തോത്രം. സകലതും പിതാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും പഠനത്തിലും ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് bible study.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.